السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
മുസ്ലിം ആണെന്ന് വാദിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മുസ്ലിം ആയതിന്റെ മനോഹാരിത ഈമാനിൽ ദൃഢചിത്തനായിത്തീരുമ്പോഴായിരിക്കും പ്രകടമാവുക. ഈമാനിൽ ദൃഢചിത്തനായിത്തീരുകയും ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴായിരിക്കും പ്രകടമാവുക. ഈമാൻ എന്ന് പറയുന്നത് തന്നെ പരിപൂർണമായും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുകയും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവനായി തീരുകയും ചെയ്യുക എന്നതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് തന്നെ സ്വയം എല്ലാ കുഴപ്പങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കി വെക്കുകയും മറ്റുള്ളവർക്കും സമാധാനത്തിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യുക. ഇതാണ് ഈമാന്റെയും ഇസ്ലാമിന്റെയും ചുരുക്കം. അഥവാ മുസ്ലിം ലോകം ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലോകത്ത് സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുന്നതിന്റെ അത്തരത്തിലുള്ള ദൃശ്യം പ്രകടമാകുന്നതായിരിക്കും. അത് ലോകത്തെ സ്വർഗമാക്കി തീർക്കും. ഈ കാലഘട്ടത്തിൽ ഈ യഥാർത്ഥ ഈമാനെ ഹൃദയത്തിൽ നിലനിർത്തുന്നതിനും യഥാർത്ഥ ഇസ്ലാമിന്റെ മാതൃകയെ കാണിക്കുന്നതിനുമായി അല്ലാഹു ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചിരിക്കുന്നു. അങ്ങയിലേക്ക് ചേർത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വവും ഇതാണ്. യഥാർത്ഥ ഈമാനെ നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ ശരിയായ മാതൃക ആയിക്കൊണ്ട് ഈ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന്റെ സഹായികളായി മാറുക. ലോകത്തിന് ഈമാന്റെ യാഥാർത്ഥ്യം പറഞ്ഞുകൊടുക്കുക, സമാധാനം പ്രചരിപ്പിക്കുന്നവരായി മാറുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്ത് തങ്ങളുടെ വ്യവസ്ഥിതിയിലൂടെ ലോകത്ത് എല്ലായിടത്തും ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ തങ്ങളെ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ മാതൃകയാക്കി തീർക്കുക എന്നത് ഓരോ അഹമ്മദിയുടെയും നിർബന്ധ കടമയാണ്. നമ്മിൽ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരായി മാറുന്നതിനു വേണ്ടി. ഇന്ന് മുസ്ലിം ലോകത്ത് നിർഭാഗ്യവശാൽ ഉണ്ടായിരിക്കുന്ന കുഴപ്പം അത് ഇസ്ലാമിന്റെ അപകീർത്തിക്ക് കാരണമായി തീർന്നിരിക്കുന്നു. മുസ്ലിം രാജ്യങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ ഇസ്ലാമിന് എത്ര വലിയ ക്ഷതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. തീവ്രവാദ സംഘടനകളും സംഘങ്ങളും ഈ ഒരു കാരണം കൊണ്ടാണ് ഉയർന്നുവരുന്നത്. എല്ലായിടങ്ങളിലും സ്വാർത്ഥത ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങളിലെ സമാധാനം നശിച്ചുകൊണ്ടിരിക്കുന്നു. സ്വയം സമാധാനത്തിലല്ല, മറ്റുള്ളവർക്ക് സമാധാനം നൽകുകയും ചെയ്യുന്നില്ല. ഭരണകൂടം പ്രജകളോട് നീതി പ്രവർത്തിക്കുന്നില്ല. പ്രജകൾ ഭരണകൂടത്തോടുള്ള കടമയും നിറവേറ്റുന്നില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് ഈ ഇരുകൂട്ടരുടെയും ഭാഗത്തു നിന്നുള്ള അസന്തുലിതാവസ്ഥയെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, ഏതുവരെ ഈ രണ്ടു ഭാഗവും, അതായത് ഭരണകൂടത്തിന്റെ കടമകളും പ്രജകളുടെ കടമകളും സന്തുലിതാവസ്ഥയിൽ നടക്കുന്നുവോ അതുവരെ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകും. എന്നാൽ എപ്പോഴാണോ പ്രജകളുടെ ഭാഗത്തു നിന്നോ ചക്രവർത്തിയുടെ ഭാഗത്തു നിന്നോ അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്, ആ സമയം രാജ്യത്തു നിന്ന് സമാധാനം ഉയർന്നുപോകും. നിർഭാഗ്യവശാൽ അധികം മുസ്ലിം രാജ്യങ്ങളിലും നാം ഇന്ന് ഇതൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇതിൽ നിന്ന് ഇസ്ലാമിക ശത്രുശക്തികളും തങ്ങളുടെ പ്രയോജനം എടുക്കുന്നു. ഒരു ഭാഗത്ത് ഇരുകൂട്ടരെയും കലാപം രൂക്ഷമാക്കുന്നതിനായി സഹായിക്കുന്നു. മറുഭാഗത്ത് തീവ്രവാദ സംഘടനകളുടെ നടപടികളെ പ്രസിദ്ധിപ്പെടുത്തിക്കൊണ്ട് പ്രസും മീഡിയയും പരിധിയില്ലാതെ കവറേജ് നൽകുന്നു. അങ്ങനെ കവറേജ് നൽകിക്കൊണ്ട് ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നു. ഞാൻ മീഡിയക്ക് നൽകിയിരുന്ന ചില ഇന്റർവ്യൂവിൽ അതിൽ ഞാൻ ഒരു കാര്യം ഇതും അവരോട് പറഞ്ഞിരുന്നു, ഇസ്ലാമിനെതിരിൽ വെറുപ്പ് വ്യാപിപ്പിക്കാനും അതിനെ തീവ്രവാദ ഭീകരവാദ മതമായി അവതരിപ്പിക്കുന്നതിൽ നിങ്ങൾ പത്രക്കാർക്കും കൈകളുണ്ട്. മീഡിയ നീതിപൂർവം പ്രവർത്തിക്കുന്നില്ല. ഏതെങ്കിലും സംഘടനകളുടെയോ തങ്ങളെ സ്വയം മുസ്ലിം എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് മതത്തിന്റെ പേര് നൽകി ഇസ്ലാമിക അധ്യാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്നു. പിന്നീട് നിങ്ങൾ ഇതിന് ഇത്രയധികം പ്രസിദ്ധി നൽകുന്നു. നിങ്ങൾ ലോകത്ത് വസിക്കുന്ന ജനങ്ങളുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള ചിന്താഗതി തന്നെ മാറ്റിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരുടെ ബുദ്ധിയിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അത്തരത്തിലുള്ള ചിന്തയും രൂപവും ഉണ്ടാക്കിയിരിക്കുന്നു. അവരുടെ മുഖം ഇസ്ലാമിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വിവർണമായിത്തീരുന്നു. എന്നാൽ എവിടെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോജനങ്ങളുള്ളത് അവിടെ വാർത്തകൾ മൂടിവെക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി, കുറച്ചു കാലം മുമ്പ് അയർലൻഡിൽ തീവ്രവാദപരമായ സംഭവങ്ങൾ വിഘടനവാദികളിൽ നിന്ന് ഉണ്ടായപ്പോൾ പ്രസ് തീരുമാനമെടുത്തു വാർത്തകൾ നൽകുന്നതല്ല, അല്ലെങ്കിൽ അവരെ വാർത്ത നൽകാതിരിക്കാൻ നിർബന്ധിതരാക്കി. അതിന്റെ ഫലമായി പ്രാദേശികമായി അല്പം പ്രശ്നമുണ്ടായി. ഭരണകൂടം അതിനെ അടിച്ചമർത്തുകയും ചെയ്തു. മുസ്ലിം രാജ്യങ്ങളിലെ ഭരണകൂട വിരുദ്ധ വിഭാഗത്തിന്റെ നടപടികൾ കൂടുതൽ കഠിനമാണ് എന്നത് ശരി തന്നെ. ഇവരെ അപേക്ഷിച്ച് മുസ്ലിം രാജ്യങ്ങളിലെ വിഘടനവാദികളുടെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാഠിന്യമുള്ളതായിരിക്കാം. എന്നാൽ അവർക്ക് തുടർച്ചയായി ഇത്തരം പ്രവർത്തനം നടത്താൻ എങ്ങനെയാണ് സാധിക്കുന്നത്? എങ്ങനെയാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ആയുധങ്ങളുടെ രൂപത്തിലുള്ള ഇന്ധനം അവർക്ക് പുറത്തുനിന്ന് തന്നെയാണ് നൽകുന്നത്. ഞാൻ അവരോട് ഈ കാര്യവും പറഞ്ഞു. അവസ്ഥ കൊണ്ട് ഞെരുക്കത്തിൽ അകപ്പെട്ട അസ്വസ്ഥരായ ആളുകൾ തീവ്രവാദ സംഘങ്ങളിൽ ചേരുമ്പോൾ അതിനെ വളരെയധികം പ്രോപ്പഗണ്ട ചെയ്യുന്നു. ഇത്ര ആളുകൾ ഇവിടെ നിന്നുപോയി, ഇത്ര ആളുകൾ അവിടെ നിന്നുപോയി എന്നൊക്കെ. അതുപോലെ ഇസ്ലാമിനെയും ഏതെങ്കിലും വിധത്തിൽ ഇരയാക്കുന്നു. അത് മുഖേന കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, പ്രതിപ്രവർത്തനം നടക്കുന്നു. എന്നാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അവരെക്കുറിച്ച് മീഡിയ പറയാറില്ല. അതല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രസിദ്ധി ലഭിക്കുകയില്ല. ഏറ്റവും കൂടുതലായി അഹമ്മദിയ ജമാഅത്ത് സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ഇസ്ലാമിക അധ്യാപനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ലോകത്തും ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഫലമായി സമാധാനത്തിന്റെ കൊടിക്കീഴിൽ സമാധാനം വ്യാപിപ്പിക്കാനും സമാധാനം പരത്താനുമായി ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും നിങ്ങൾ അതിന് അധികം ശ്രദ്ധയൊന്നും നൽകാറില്ല, എന്നല്ല പൂർണമായും ശ്രദ്ധ നൽകാറില്ല. ഒരു സ്ഥലത്തും പരാമർശം ഉണ്ടാകാറില്ല. ലോകത്തിന്റെ മുമ്പിൽ ചില മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ചില മുസ്ലിം സംഘടനകളുടെ തെറ്റായ പ്രവർത്തനങ്ങൾ, നെഗറ്റീവായ ചിത്രങ്ങൾ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ഫലമായി ലോകത്തിലെ അമുസ്ലിം ജനത വിചാരിക്കുന്നത് ഇസ്ലാമിന് കേവലം ഒരേ ഒരു മുഖവും ഒരേ ഒരു ലക്ഷ്യവും മാത്രമേ ഉള്ളൂ, അത് തീവ്രവാദമാണ്, അത് അനീതിയാണ്. ഇതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ലോകത്ത് അമുസ്ലിങ്ങളിൽ ഇസ്ലാമിനെ വെറുക്കാൻ തുടങ്ങുന്നു. ഏതായാലും പ്രസ്സും ഇന്നൊരു കച്ചവടമാണ്, അവരുടെ കച്ചവടമാണിത്. എരിവും പുളിവുമുള്ള വാർത്തകൾ നൽകുക എന്നത് അവരുടെ ജോലിയാണ്. അത് മുഖേന അവർക്ക് സാമ്പത്തിക പ്രയോജനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ സമാധാനത്തിന്റെയും ശാന്തിയുടെയും കൊടിക്കീഴിൽ ഓരോ വർഷവും ഒരുമിച്ചു കൂടുന്നു. ജൽസയുടെ റിപ്പോർട്ടിലും ഇവരെക്കുറിച്ച് ഞാൻ പരാമർശിച്ചിരുന്നു. ചില ഉദാഹരണങ്ങൾ ഞാൻ ജൽസയുടെ രണ്ടാമത്തെ ദിവസവും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ അത്തരത്തിലുള്ള ഏതാനും പേരുടെ ഉദാഹരണങ്ങൾ കേൾപ്പിക്കുന്നതായിരിക്കും. അവർ അഹമ്മദിയ ജമാഅത്തിലൂടെ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം ദർശിക്കുകയും അവരുടെ ഹൃദയങ്ങൾ സ്വാധീനിക്കപ്പെട്ടു. അതിൽ അമുസ്ലിങ്ങളും ഉൾപ്പെടും, മുസ്ലിങ്ങളും ഉൾപ്പെടും. അതുപോലെ ഇസ്ലാമിന്റെ മനോഹരമായ ചിത്രം കണ്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് പേരും ഉണ്ട്. അങ്ങനെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന്റെ ബൈഅത്തിൽ വന്ന് ഞങ്ങൾ അള്ളാഹുവിനോടും അവന്റെ സൃഷ്ടികളോടുമുള്ള കടമകളും ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പ്രകടനവും കാഴ്ചവെക്കാൻ പരമാവധി പരിശ്രമിക്കുന്നതായിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. ഈ സന്ദേശം കൂടുതൽ പ്രചരിപ്പിക്കുന്നതായിരിക്കും. അത് ഇസ്ലാമിന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മനോഹരമായ സന്ദേശമാണ്. ചിലർ ഇസ്ലാമിന്റെ ഈ മനോഹരമായ അധ്യാപനങ്ങൾ ലോകത്തിന് ആവശ്യമാണ് എന്ന കാര്യവും പ്രകടിപ്പിച്ചു. മീഡിയ ഇസ്ലാമിനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു തന്ന് നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഞങ്ങളുടെ ചിന്തയെ താഴിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. അഹമ്മദിയ ജമാഅത്തിന്റെ പരിശ്രമങ്ങളാണ് ഈ തെറ്റായ ചിന്താഗതിയെ ദുരീകരിച്ചത്. ഒരു ക്രിസ്തീയ പാതിരി ഒരു സ്ഥലത്ത് തുറന്ന നിലയിൽ ഇക്കാര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ബെനിനിൽ അവിടെ ചെറിമ എന്നൊരു ചെറിയ ജമാഅത്തുണ്ട്. അവിടെയുള്ള പള്ളിയുടെ ഉദ്ഘാടനമായിരുന്നു. കോസ്റ്റലിക് ചർച്ചിന്റെ പാതിരി പറഞ്ഞു, ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിലെ ഒരു വിസ്മയകരമായ ദിവസമാണ്. ഇന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരു സ്ഥലത്തിരിക്കുകയാണ്. ഞാൻ മുമ്പും മുസ്ലിങ്ങളുടെ പ്രദേശത്ത് ജോലി ചെയ്തിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ചു കൂടുന്ന ഒരു പരിപാടിയിലും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അഹമ്മദിയ ജമാഅത്താണ് നമ്മെ എല്ലാവരെയും ഒരുമിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ അഹമ്മദിയ ജമാഅത്തിനെ അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ നീതി ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയക്കാരും ജമാഅത്തിന്റെ ഈ പ്രവർത്തനങ്ങളാൽ വളരെയധികം സ്വാധീനിക്കപ്പെടുന്നു. ഇവിടെ ജൽസയുടെ ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ ചിലർ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ലോകത്ത് എല്ലായിടത്തും അഹമ്മദിയ ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം, അതിന്റെ പ്രവർത്തന രൂപം, അതിനെ ലോകം ആശീർവദിക്കുന്നു. ജമാഅത്തിന്റെ സേവനങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു, എത്ര മനോഹരമായ അധ്യാപനങ്ങളാണ് എന്ന് പ്രകടിപ്പിക്കുന്നു. ബെനിനിലെ തന്നെ ഒരു ഗ്രാമത്തിൽ കാൻസോഗോയിൽ പള്ളിയുടെ ഉദ്ഘാടനമായിരുന്നു. അവിടുത്തെ മിനിസ്റ്റർ ഓഫ് ട്രാൻസ്പോർട്ട് അതിഥിയായി വന്നിരുന്നു. അദ്ദേഹം പറയുന്നു, അഹമ്മദിയ ജമാഅത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ജമാഅത്ത് അല്ല. അവരുടെ മനുഷ്യസേവനം ആരിൽ നിന്നും രഹസ്യമല്ല. ഞങ്ങൾ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ എല്ലാ സംഘടനകളെയും ഗ്രൂപ്പുകളെയും കുറിച്ച് അന്വേഷിക്കുന്നു. അവരുടെ ലക്ഷ്യവും ഉദ്ദേശവും മിഷനും ഗഹനമായ ദൃഷ്ടിയിൽ വെക്കുക എന്നത് ഞങ്ങളുടെ ജോലിയാണ്. അഹമ്മദിയ ജമാഅത്ത് ചെയ്ത പരിശ്രമം, അത് ബെനിനിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ്. ഞാൻ സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടിയുള്ള അഹമ്മദിയ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഈ സ്നേഹമാണ് എന്നെ ഇങ്ങോട്ട് വലിച്ചടുപ്പിച്ചു കൊണ്ടുവന്നത്. പിന്നീട് ഇദ്ദേഹം പറയുന്നു, ഇതിൽ ഈ സ്ഥലത്തെ ചീഫ് മുതൽ മുഴുവൻ ഗവൺമെന്റ് സംവിധാനവും നിങ്ങൾക്ക് വേണ്ടി ഹാജരാണ്. കാരണം നിങ്ങളുടെ മുദ്രാവാക്യം എല്ലാവരോടും സ്നേഹം എന്നതാണ്. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം, അതിനോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. അതുപോലെ മീഡിയയുടെ പങ്ക് ഒരു ഭാഗത്ത് ഇത്രയധികം ഉണ്ട്. വലിയവരുടെ കാര്യം പോകട്ടെ, കുട്ടികളെയും ഇസ്ലാമിനെ കുറിച്ച് ഭയപ്പെടുത്തുന്നു. ചില സ്ഥലങ്ങളിൽ സ്കൂളുകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. അമുസ്ലിം കുട്ടികൾ ചില സമയത്ത് മുസ്ലിം കുട്ടികളോട് പെരുമാറുന്നതിൽ നിന്ന് വെറുപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു. മറുഭാഗത്ത് അഹമ്മദിയ ജമാഅത്ത് മുഖേന അള്ളാഹു എപ്രകാരമാണ് ഇവരുടെ സ്വാധീനത്തെ മായ്ച്ചു കളയുന്നത്? അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ സംഭവം കേൾപ്പിക്കാം. കബാബീറിൽ നമ്മുടെ പള്ളിയും ജമാഅത്തും ഉണ്ട്. അവിടുത്തെ മിഷണറി എഴുതുന്നു, ഏതാനും ദിവസം മുമ്പ് നമ്മുടെ മസ്ജിദിനു മുമ്പിൽ ഒരു യഹൂദി ടീച്ചർ തന്റെ സ്കൂളിലെ കുട്ടികൾക്ക് ജമാഅത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ആ ടീച്ചർക്ക് അറബിയും അറിയാമായിരിക്കാം. നമ്മുടെ പള്ളിയുടെ വാതിലിനു മുകളിൽ എഴുതിയിട്ടുണ്ട്, മൻ ദഖലഹു കാന ആമിന. ആ ടീച്ചർ ഈ വാക്കുകളുടെ വാക്കർത്ഥം കേൾപ്പിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഈ വാക്യത്തിന്റെ അർത്ഥം ഇതാണ്, ആരാണോ ഇതിൽ പ്രവേശിക്കുന്നത് അയാൾ സമാധാനത്തിലായിരിക്കും. പറയുന്നു, ഈ വാക്കുകൾ മുഴുവൻ മുസ്ലിങ്ങളും പറയുകയും വായിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ ഉള്ളതാണ്. കുട്ടികളോട് പറയുകയാണ്, എന്നാൽ നിങ്ങൾ അറിയേണ്ടതാണ്, ഈ വാക്യത്തിന്റെ കർമ്മപരമായ മാതൃക അഹമ്മദികളുടെ പള്ളിയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് അള്ളാഹു ഏതു വിധേനയാണ് ആളുകളുടെ ശ്രദ്ധയെ ജമാഅത്തിലേക്ക് തിരിക്കുന്നത്? ബുർക്കിനോഫാസോ ആഫ്രിക്കയിലെ ഒരു ഫ്രഞ്ച് പ്രദേശമാണ്, രാജ്യമാണ്. അവിടെ കലംബാഗോ എന്ന സ്ഥലത്ത് പള്ളി നിർമ്മിച്ചു. പള്ളിയുടെ ഉദ്ഘാടന സമയത്ത് ഒരു സുഹൃത്ത് പറഞ്ഞു, എനിക്ക് 10 വർഷം മുമ്പ് അഹമ്മദിയ ജമാഅത്തിനെ പരിചയപ്പെടാൻ സാധിച്ചു. എന്നാൽ ഞാൻ അഹമ്മദിയ ജമാഅത്തിനെ മുസ്ലിങ്ങളുടെ ഒരു സാധാരണ സംഘടനയായാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അഹമ്മദിയത്ത് സ്വീകരിക്കുകയോ എന്റെ ഈ പ്രദേശത്ത് അഹമ്മദിയത്തിനെ കുറിച്ച് പറയുകയോ ചെയ്തില്ല. എന്നാൽ ഇന്ന് തന്റെ ഈ ഗ്രാമത്തിൽ അഹമ്മദിയ ജമാഅത്തിന്റെ പള്ളി കണ്ടുകൊണ്ടാണ് എനിക്കറിയാൻ സാധിച്ചത്. ഏതൊരു ജമാഅത്തിനെയാണോ ഞാൻ മുസ്ലിങ്ങളുടെ ഒരു സാധാരണ സംഘടനയാണ് എന്ന് വിചാരിച്ച് അവഗണിച്ചത്, ആ ജമാഅത്താണ് ഇസ്ലാമിനെ യഥാർത്ഥ രീതിയിൽ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്റെ ഗ്രാമത്തിലും ഈ ജമാഅത്ത് പള്ളി നിർമ്മിച്ചിരിക്കുന്നു. ഇന്ന് എനിക്ക് വ്യക്തമായിരിക്കുന്നു, ഈ ജമാഅത്ത് തീർച്ചയായും സത്യജമാഅത്താണ്. ഇതിനോടൊപ്പം അള്ളാഹുവിന്റെ സഹായം ഉണ്ട്. ബെനിനിൽ മോയോനാമി എന്നുപേരുള്ള ഒരു സ്ഥലം ഉണ്ട്. അവിടെ ബഹുദൈവ വിശ്വാസികളാണ് താമസിക്കുന്നത്. എല്ലാവരും ബഹുദൈവ ആരാധകരാണ്. നമ്മുടെ മിഷണറി അവിടെ തബ്ലീഗിനായി പോയി. ജമാഅത്തിനെ പരിചയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഒരു വൃദ്ധൻ പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശം ചിന്താഗതിയായിരുന്നു. ഞാൻ വിചാരിച്ചത് ബോക്കോ ഹറാം ഇന്ന് നൈജീരിയയിൽ വലിയ സ്വാധീനമുള്ള ഭീകരവാദ സംഘടനയാണ്. താങ്കളെ കണ്ടപ്പോൾ ബോക്കോ ഹറാം ഞങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്നാൽ ഞാൻ താങ്കളുടെ പ്രസംഗം കേട്ടപ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ എല്ലാ ഭയവും ഇല്ലാതായി. ഈ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ഇസ്ലാം അഹമ്മദിയത്ത് സ്വീകരിക്കുന്ന ആദ്യ വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം ആ സമൂഹത്തിൽ നിന്ന് 40 പേർ അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. അങ്ങനെ മുശ്രിക്കുകളുടെ ഗ്രാമത്തിലും ഒരു പുതിയ ജമാഅത്ത് സ്ഥാപിതമായി. പിന്നീട് ഇവരുടെ ചില ആചാരങ്ങളുണ്ട്. ആരെങ്കിലും മരണപ്പെട്ടാൽ വളരെ തയ്യാറെടുപ്പോടുകൂടി കബറടക്കം നടത്തുന്നു. ഏതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലയോ, ലക്ഷക്കണക്കിന് ഫ്രാങ്ക് ചിലവഴിക്കുന്നില്ലയോ, അതുവരെ കബറടക്കം ചെയ്യാറില്ല. വളരെ തയ്യാറെടുപ്പുകളോടെ കബറടക്കം നടത്തുന്നു, വലിയ ഫംഗ്ഷൻ നടത്തുന്നു. മാസങ്ങൾ മോർച്ചറിയിൽ വെക്കേണ്ടി വന്നാലും ശരി. എന്നാൽ മുസ്ലിമായപ്പോൾ ആ വൃദ്ധൻ പ്രഖ്യാപിച്ചു, ഞാൻ മരിച്ചാൽ എന്നെ ഈ വിധത്തിൽ കബറടക്കരുത്, മറിച്ച് മുസ്ലിങ്ങളുടെ രീതി അനുസരിച്ചായിരിക്കണം എന്റെ കബറടക്കം. ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അവസാനിപ്പിച്ചു. പെട്ടെന്നുള്ള പരിവർത്തനം അവരിൽ ഉണ്ടായി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ ഉപേക്ഷിക്കുന്നു. ഒരു ദിവസം നമ്മുടെ മുഅല്ലിമിനോട് പറഞ്ഞു, അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം എന്റെ ശരീരത്തിൽ ഒരു പുതിയ ആത്മാവ് ഉണ്ടായിരിക്കുന്നു. ഞാൻ എവിടെയായിരുന്നാലും എന്റെ ഫാമിൽ ജോലി ചെയ്യുമ്പോഴും എന്റെ ആത്മാവ് എന്റെ മനസ്സാക്ഷിയെ ഉണർത്തുന്നു. എന്നിട്ട് പറയുന്നു, നമസ്കാരത്തിന് സമയമായി. ഈ കൃത്യനിഷ്ഠ ഇവരിൽ നമസ്കാരത്തിലും ഉണ്ടായിരിക്കുന്നു. പറയുന്നു, അങ്ങനെ ഞാൻ ഈ വിധം നമസ്കാരത്തിനായി എഴുന്നേൽക്കുന്നു. അപ്പോൾ എന്റെ ആത്മാവിനും ശരീരത്തിനും സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. നമ്മളിൽ നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവർ ഓർക്കേണ്ടതാണ്, പുതുതായി വരുന്നവർ ഇബാദത്തിലേക്കും ശ്രദ്ധിക്കുന്നവരാണ്, നമസ്കാരം വളരെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്നവരാണ്. പറയുന്നു, ഇപ്പോൾ ഞാൻ എന്നിൽ വലിയ പരിവർത്തനം അനുഭവിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള അധ്യാപനം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ മാത്രമേ ലോകത്ത് എത്തുകയുള്ളൂ. ഇതിന്റെ പരാമർശം അധിക റിപ്പോർട്ടുകളിലും ഉണ്ടായിരിക്കും. ഏതു വിധത്തിലാണ് അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദേശത്തെ ലോകത്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്രകാരമാണ് ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാകുന്നത്? ഒരു സംഭവം കേൾപ്പിക്കാം. ഗിനി കുനാക്കരി രാജ്യത്തിലെ ഒരു പ്രദേശമാണ്, നഗരമാണ് ഫറാന. അത് ഏകദേശം അവിടുത്തെ തലസ്ഥാനത്തിൽ നിന്ന് 500 കിലോമീറ്റർ ദൂരത്തിലാണ്. നമ്മുടെ ആളുകൾ അവിടെ തബ്ലീഗിനായി എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു അഹമ്മദി സഹോദരൻ അബൂബക്കർ സാഹിബ് ഒരു തബ്ലീഗി സദസ്സിന് സംവിധാനമൊരുക്കി. ഈ മുറബി പറയുന്നു, ഞങ്ങൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദേശം ഇവർക്ക് എത്തിച്ചു. തബ്ലീഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മൗലവി കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി വന്നു. കുറച്ചു സമയം നിശബ്ദനായി കാര്യങ്ങൾ കേട്ടു. അതിനുശേഷം വളരെ ദേഷ്യത്തിൽ, നിങ്ങൾക്ക് ഇവിടെ തബ്ലീഗിനുള്ള അനുവാദമില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ പോലീസ് മുഖേന ബന്ദികളാക്കും എന്ന് പറഞ്ഞു. അവിടുത്തെ ഒരു യുവാവ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ആ മൗലവിയോട് വളരെ ദേഷ്യത്തോടുകൂടി പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്ന ഈ കാര്യങ്ങൾ നീ ഒരു ദീർഘകാലമായി ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഈ കാര്യങ്ങൾ തന്നെയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ മനോഹരമായ നിലയിൽ അവതരിപ്പിക്കുക. അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നു. ഞങ്ങൾക്കിത് മുഖേന സമാധാനം ലഭിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഞങ്ങളെ വഴിപിഴപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് ഉടനെ പോവുക. അങ്ങനെ ആ മൗലവി വളരെ ലജ്ജിതനായി അവിടെ നിന്ന് പോയി. അവിടെ നടന്ന ആ സദസ്സിന്റെ ഫലമായി 15 ആളുകൾ അഹമ്മദിയത്തിൽ ചേർന്നു. ഗിനി കുനാക്കറിയിലെ മറ്റൊരു സംഭവം, ഇവിടെയും തലസ്ഥാന നഗരിയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു സ്ഥലത്ത് തബ്ലീഗിനായി പോയപ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പും തബ്ലീഗി ജമാഅത്തിന്റെ ആളുകൾ ഇവിടെ വന്നിരുന്നു, എന്നാൽ അവരുടെ രീതി എങ്ങനെയായിരുന്നു? അവർ വന്നത് തബ്ലീഗ് ചെയ്യാനായിരുന്നു. അവരും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം അവര് ഈ ഗ്രാമത്തിൽ ചില അനാവശ്യ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് വിവരിക്കാൻ സാധ്യമല്ല. നിങ്ങളും അതെല്ലാം തന്നെ ചെയ്യാനാണോ വന്നത്? അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ അടിച്ചു പുറത്താക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ അനുവദിക്കുക. അപ്പോൾ അവിടുത്തെ ഒരു വൃദ്ധനും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു, ഇവർ എനിക്ക് അവരിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യം അല്പം കേട്ടുനോക്കാം. പറയുന്നു, ഞങ്ങൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന്റെ ആഗമന ഉദ്ദേശം വിവരിച്ചു. അങ്ങയുടെ ആഗമനത്തെ കുറിച്ച് പറഞ്ഞു. ഇതും പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്തിരിക്കുന്നു, അവസാന കാലഘട്ടത്തിലെ അടയാളങ്ങൾ ഇതായിരിക്കും. അപ്പോൾ മസീഹ് മൗഊദ് ആഗതനാകും. ഏതായിരുന്നാലും ഈ കാര്യം ജനങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കി. പ്രാദേശിക മിഷണറിയെ അവിടെയാക്കി പോന്നു. അദ്ദേഹം തബ്ലീഗ് തുടർന്നു. പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരാഴ്ചയിൽ ആ ഗ്രാമം മുഴുവനും തങ്ങളുടെ ഇമാമും പള്ളിയും അടക്കം അഹമ്മദിയത്തിൽ പ്രവേശിച്ചു എന്ന് മാത്രമല്ല, സമീപ പ്രദേശത്തെ 45 ഗ്രാമങ്ങളും അഹമ്മദിയത്തിൽ പ്രവേശിച്ച് യഥാർത്ഥ ഇസ്ലാമിൽ പ്രവേശിച്ചിരിക്കുന്നു. കൂടുതൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് തുടർച്ചയായി സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ യഥാർത്ഥ ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിനായി അസ്വസ്ഥരായി കാത്തിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കന്മാരും ഞാൻ ഉദാഹരണം നൽകിയിരിക്കുന്നത് പോലെ മൗലവിമാരെ കണ്ട് ഇസ്ലാമിൽ നിന്ന് ആളുകൾ ദൂരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആളുകളെ ദൂരപ്പെടുത്തുന്നതിൽ ഇവർ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇത് കാരണം എല്ലായിടത്തുമുള്ള അമുസ്ലിങ്ങൾക്കും ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ധൈര്യം ഉണ്ടായി. അഹമ്മദിയത്താണ് പരിശ്രമിച്ച് വഴിപിഴച്ച മുസ്ലിങ്ങളെ, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് സംശയം ഉണ്ടായിട്ടുള്ള മുസ്ലിങ്ങളെ തിരിച്ച് ദീനിലേക്ക് കൊണ്ടുവരുന്നത്. അതിന്റെ രണ്ടുദാഹരണങ്ങൾ കേൾപ്പിക്കാം. ആഫ്രിക്കയിൽ ഒരു സ്ഥലത്ത് നമ്മുടെ ബുക്ക് സ്റ്റാൾ സംഘടിപ്പിച്ചിരുന്നു. വിശുദ്ധ ഖുർആന്റെ എക്സിബിഷൻ ആയിരുന്നു. ബെനിനിലെ പട്ടണമാണ് പോർത്തിനോ. അവിടെ നിന്ന് രണ്ട് യുവാക്കൾ വന്നു. അവർക്ക് അഹമ്മദിയത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഇമാം മഹദി അലൈഹി ഇസ്ലാം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അദ്ദേഹമാണ് ഈ കാലഘട്ടത്തിലെ ഇമാം. അവർ ഉടനെ തന്നെ പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മെക്ക ശേഷവും ആരെങ്കിലും വരുമോ? അപ്പോൾ അവർക്ക് ഫ്രഞ്ച് ഭാഷയിലുള്ള മസീഹ മൗദിന്റെ സത്യസാക്ഷ്യം എന്ന പുസ്തകം വായിക്കാനായി നൽകി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് മുസ്ലിങ്ങളുടെ ശോച്യാവസ്ഥയെക്കുറിച്ച് പറഞ്ഞ ഹദീസ് കേൾപ്പിച്ചു. മസീഹിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞു. അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന യഥാർത്ഥ ഇസ്ലാം. ഇന്ന് മുസ്ലിങ്ങൾ അതിന്റെ രൂപം വികലമാക്കിയിരിക്കുന്നു. ഇസ്ലാം എന്താണ്? അതിൽ സ്നേഹവും സമാധാനവും ശാന്തിയുടെ അധ്യാപനങ്ങളുമാണുള്ളത്. ഇത് കേട്ടപ്പോൾ ആ രണ്ട് യുവാക്കളും പറഞ്ഞു, ഞങ്ങൾ വിശ്വാസപരമായി മുസ്ലിങ്ങൾ തന്നെയാണ്, എന്നാൽ മുസ്ലിങ്ങളുടെ കാടത്തം കൊണ്ടും തീവ്രവാദം കൊണ്ടും ഇത്രയധികം ബുദ്ധിമുട്ടിയിരുന്നു. ഞങ്ങൾ ക്രിസ്ത്യാനികളാകാൻ പോകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അഹമ്മദിയ ജമാഅത്തിന്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് സമാധാനമായിരിക്കുന്നു. ഈ മുല്ലാക്കൾ പറയുന്നത് പോലെയല്ല ഇസ്ലാം. മുബല്ലിഗ് എഴുതുന്നു, അദ്ദേഹം ഞങ്ങൾക്ക് നന്ദി പറഞ്ഞു. നിങ്ങൾ ഞങ്ങളെ ക്രിസ്ത്യാനികൾ ആകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി, ഇസ്ലാം ഉപേക്ഷിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അമുസ്ലിങ്ങളുടെ ഉള്ളിലും യഥാർത്ഥ ഇസ്ലാമിനെ കണ്ട് ഇതിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള ആവേശമുണ്ടായിത്തീരുന്നു. അവരും നമ്മെ സഹായിക്കാൻ തയ്യാറാകുന്നു. ജപ്പാനിലെ മുബല്ലിഗ് എഴുതുന്നു, ഒരു ജപ്പാനി ബുദ്ധിസ്റ്റ് നമ്മുടെ സ്റ്റാളിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അറിവ് വളരെയധികം കുറവാണ്. അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ മറ്റു മതങ്ങളോടുള്ള ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ മാതൃക വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ നിന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് നന്ദി പറഞ്ഞു എന്ന് മാത്രമല്ല പറഞ്ഞു, ഈ മനോഹരമായ അധ്യാപനം ലോകത്തിന് പറഞ്ഞുകൊടുക്കാൻ യോഗ്യമാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, അഥവാ എനിക്ക് അനുവാദം നൽകുകയാണെങ്കിൽ ഞാനും ഒരു ദിവസം നിങ്ങളോടൊപ്പം ചേർന്ന് സമാധാനത്തിന്റെ സന്ദേശം വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മുബല്ലിഗ് എഴുതുന്നു, അങ്ങനെ വാഗ്ദാനം അനുസരിച്ച് അദ്ദേഹം ഒരു ദിവസം നമ്മുടെ സ്റ്റാളിൽ വന്നു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റായിരുന്നിട്ടും ഉയർന്ന ശബ്ദത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു, ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. അതുപോലെ ഫോൾഡറുകൾ ലോക ജനങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിലെ ഒരു സ്ഥലമാണ് യാദ്ഗീർ. അവിടെ ഒരു ബുക്ക് സ്റ്റാൾ സംഘടിപ്പിച്ചു. ഈ ബുക്ക് സ്റ്റാളിൽ ഒരു അനഹമ്മദി സഹോദരൻ വന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഇതിനു മുമ്പും ഒരുപാട് ബുക്ക് സ്റ്റാൾ കണ്ടിട്ടുണ്ട്, എന്നാൽ സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം നൽകുന്ന ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം വളരെയധികം സ്വാധീനിക്കപ്പെടുകയും നമ്മുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരുപാട് ഗ്രന്ഥങ്ങൾ വിലക്ക് വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്തു. ലക്സംബർഗിലെ ഒരു പട്ടണത്തിൽ എക്സിബിഷൻ നടത്തിയ അവസരത്തിൽ ജമാഅത്തിന്റെ ഭാഗത്ത് നിന്ന് ബുക്ക് സ്റ്റാൾ സംഘടിപ്പിച്ചു. എക്സിബിഷന്റെ അവസരത്തിൽ പട്ടണത്തിന്റെ മേയറും സ്റ്റാളിൽ വന്നു, വിവിധ ഗ്രന്ഥങ്ങൾ നോക്കി. അതിനുശേഷം ലക്സംബർഗ് ജമാഅത്തിന്റെ സദർ അദ്ദേഹത്തിന്റെ ജമാഅത്തിനെ ഹ്രസ്വമായി പരിചയപ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിന് ഉപഹാരമായ ഒരു ഗ്രന്ഥവും നൽകി. അപ്പോൾ മേയർ പറഞ്ഞു, നിങ്ങളുടെ കമ്മ്യൂണിറ്റി വളരെ നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്ലാമിന്റെ മനോഹരമായ മുഖം ലോകത്തിന് പ്രചരിപ്പിക്കേണ്ടതാണ്. ഹൃദയം മുറിവേറ്റ ഒരു നവമുസ്ലിമിന്റെ സംഭവം കേൾപ്പിക്കാം. അയർലൻഡ് അമീർ സാഹിബ് എഴുതുന്നു, ബിലാൽ സാഹിബ് ഒരു ഡച്ച് മുസ്ലിമാണ്. അദ്ദേഹത്തിന് മുസ്ലിങ്ങളുടെ ശോച്യാവസ്ഥയിൽ വളരെയധികം ഹൃദയവേദന തോന്നിയിരുന്നു. ഒരിക്കൽ അദ്ദേഹം തന്റെ കുട്ടികൾക്ക് ഉപഹാരം വാങ്ങുന്നതിനായി മാർക്കറ്റിൽ പോയി. വഴിയിൽ ഒരു ബുക്ക് സ്റ്റാളിൽ കയറി. അത് അഹമ്മദിയ ജമാഅത്തിന്റെ ബുക്ക് സ്റ്റാൾ ആയിരുന്നു. അദ്ദേഹം ജമാഅത്ത് പ്രസിദ്ധീകരിച്ച വിശുദ്ധ ഖുർആൻ ആദ്യമായി കണ്ടു. സ്റ്റാളിൽ ഉണ്ടായിരുന്ന അഹമ്മദി ഖാദിമിനോട് സംസാരിക്കുകയും ചെയ്തു. ജമാഅത്തിനെ കുറിച്ച് സാഹിത്യവും വീട്ടിലേക്ക് കൊണ്ടുപോയി. കുറച്ചു കാലത്തിന് ശേഷം ഇദ്ദേഹവുമായി രണ്ടാമതും ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു, ഞാൻ അഹമ്മദിയ ജമാഅത്തിന്റെ അധ്യാപനങ്ങളാൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി എന്റെ സുന്നി മുസ്ലിം സുഹൃത്തുക്കളോട് ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരോട് എന്റെ പക്കൽ അഹമ്മദിയ ജമാഅത്തിന്റെ സാഹിത്യവുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെയധികം കോപിച്ചു, കലഹിക്കാനായി വന്നു. പറയുന്നു, എന്റെ ഭാര്യ മറാക്കഷ്കാരിയാണ്, അവളും വളരെയധികം ദേഷ്യപ്പെട്ടു. വീട്ടിൽ അഹമ്മദിയത്തിനെ കുറിച്ച് പറയുന്നത് പോലും സാധ്യമല്ലാതായി തീർന്നു. ഏതായിരുന്നാലും ഞാൻ രഹസ്യമായി അഹമ്മദിയത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടാമതും ഞാൻ ബുക്ക് സ്റ്റാളിൽ കണ്ട യുവാവുമായി കൂടിക്കാഴ്ച നടത്താൻ അള്ളാഹു അവസരം നൽകി. അദ്ദേഹം എന്നെ ജൽസാലാന ഹോളണ്ടിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു. ഞാൻ രണ്ടു ദിവസം ജൽസയിൽ പങ്കെടുത്തു. ഈ അവസരത്തിൽ എനിക്ക് യൂട്യൂബിൽ ഡച്ച് ഭാഷയിൽ ഏതാനും വീഡിയോ കാണാനുള്ള അവസരം ലഭിച്ചു. അത് മുഖേന എനിക്ക് വളരെയധികം പ്രയോജനം ലഭിച്ചു. എന്നല്ല, എന്റെ ഭാര്യയും ഈ വീഡിയോ കണ്ട് അഹമ്മദിയത്തിനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായം മാറ്റി. അങ്ങനെ അള്ളാഹു എന്നിൽ അഹമ്മദിയത്തിന്റെ സത്യസാക്ഷ്യം പ്രകടമാക്കി. എനിക്ക് ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. ഇപ്പോൾ ഞാൻ ജമാഅത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ആത്മീയമായ നിലയിൽ പുരോഗതി അനുഭവിക്കുന്നു. മുമ്പ് അസ്വസ്ഥത ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ അന്യരിലെ പ്രകാരമാണ് സ്വാധീനം ചെലുത്തുന്നത്. കാനഡയിൽ നിന്ന് നമ്മുടെ ഒരു ദായി ഇലല്ലാ സുഹൃത്ത് എഴുതുന്നു, ഞങ്ങൾ ഒരു തബ്ലീഗി ബുക്ക് സ്റ്റാൾ സംഘടിപ്പിച്ചു. ഒരു ഇംഗ്ലീഷ് കനേഡിയൻ ഭാര്യാഭർത്താക്കന്മാർ നമ്മുടെ സ്റ്റാളിൽ വന്നു. വിശുദ്ധ ഖുർആൻ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും പറയുന്നു. ഞാൻ വിശുദ്ധ ഖുർആനെ വളരെ ചുരുക്കി അവർക്ക് പരിചയപ്പെടുത്തി. അതിനുശേഷം ആ പുരുഷൻ വിശുദ്ധ ഖുർആൻ വാങ്ങാൻ തുനിഞ്ഞു. എന്നാൽ ഭാര്യ വളരെ യാഥാസ്ഥിതികയായ ക്രിസ്ത്യാനിയായിരുന്നു. അവർ തന്റെ ഭർത്താവിനോട് വിശുദ്ധ ഖുർആൻ വാങ്ങരുത് എന്ന് പറയുകയും ശഠ്യം പിടിക്കുകയും ചെയ്തു. ആ സാഹിബ് പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒരു അധ്യാപനം പറഞ്ഞുകൊടുത്താലും അവർ വിശുദ്ധ ഖുർആൻ വാങ്ങുന്നതിന് തയ്യാറാകുന്നതിന്. സ്വയം വിശുദ്ധ ഖുർആൻ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ നിർബന്ധി അവസ്ഥയിലായിരുന്നു. വീട്ടിൽ കലഹമുണ്ടാകരുത്. പറയുന്നു, നമ്മുടെ അഹമ്മദി, ഞാൻ അവരോട് പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്, അതിൽ ഹസ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമിന്റെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരെക്കുറിച്ചുള്ള അത്തരം വിശദീകരണം നിങ്ങൾക്ക് ബൈബിളിൽ ലഭിക്കുകയില്ല. ആ സ്ഥലം തുറന്ന് അവരുടെ മുന്നിൽ വെച്ചു. തർജ്ജമ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വായിക്കാൻ തുടങ്ങി. കുറച്ച് വായിച്ചതിനു ശേഷം പറഞ്ഞു, തീർച്ചയായും ഇത് വളരെ താൽപര്യജനകമായ ഒരു ഗ്രന്ഥമാണ്. ഞങ്ങൾ പ്രസിൽ വായിച്ചിരുന്നത്, മീഡിയ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, പത്രങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ വെറുപ്പ് കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ ഇതിൽ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മാതാവിനെക്കുറിച്ചും വളരെ സ്നേഹത്തോടുകൂടി അനുസ്മരിച്ചിരിക്കുന്നു. അങ്ങനെ അവർ വിശുദ്ധ ഖുർആൻ വാങ്ങിച്ചു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം അവർ വീണ്ടും നമ്മുടെ സ്റ്റാളിന് മുന്നിലൂടെ പോകുമ്പോൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ വിശുദ്ധ ഖുർആൻ വായിച്ചു. മീഡിയയിൽ ഇസ്ലാമിനെ കുറിച്ചും അതിർത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് അഥവാ ആരെങ്കിലും വിശുദ്ധ ഖുർആൻ വായിച്ചാൽ അല്ലെങ്കിൽ അതൊന്ന് ഓടിച്ചു നോക്കിയാൽ അവരുടെ മുഴുവൻ തെറ്റിദ്ധാരണയും മാറുന്നതായിരിക്കും. പറയുന്നു, ഞാൻ എന്റെ ഒരുപാട് ക്രിസ്തീയ സുഹൃത്തുക്കളോടും വിശുദ്ധ ഖുർആൻ ഓതാൻ പറയുന്നു. ബെനിനിൽ ഒരു ബുക്ക് സ്റ്റാളിന്റെ അവസരത്തിൽ ഗവൺമെന്റിന്റെ ഒരു സ്കൂൾ ടീച്ചർ വന്നു. ജമാഅത്തിന്റെ സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും അധ്യാപനങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കും എന്റെ വിദ്യാർത്ഥികൾക്കു വേണ്ടിയും സാഹിത്യങ്ങൾ നൽകിയാലും അവരും ഈ സാഹിത്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സമൂഹം സമാധാനം കൊണ്ടും സ്നേഹം കൊണ്ടും നിറയട്ടെ. സ്നേഹവും സമാധാനവും കൊണ്ട് സമൂഹം നിറയുന്നതിന് സമൂഹത്തിന് വേണ്ട സാഹിത്യം അഹമ്മദിയത്തിന്റെ സാഹിത്യമാണ്. അങ്ങനെ അദ്ദേഹം ലിറ്ററേച്ചർ കൊണ്ടുപോയി തന്റെ വിദ്യാർത്ഥികൾക്ക് നൽകി. പിന്നീട് സ്കൂളിൽ നിന്ന് കുറച്ച് വിദ്യാർത്ഥികൾ വന്നു. അവർ ലിറ്ററേച്ചർ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചറിൽ നിന്ന് മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. സത്പ്രകൃതക്കാരായ മുസ്ലിങ്ങളിലും അഹമ്മദിയ ജമാഅത്തിന്റെ വ്യവസ്ഥിതി കണ്ട് അത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക വ്യവസ്ഥിതിയാണ്, വലിയ സ്വാധീനം ഉണ്ടാകുന്നു. ഈ കാര്യം പിന്നീട് അവരുടെ ഹിദായത്തിനുള്ള മാർഗമായി മാറുന്നു. ബുർക്കിനാ ഫാസോയിലെ മുറബി പറയുന്നു, സിലാഗാഗോ ഒരു സ്ഥലമാണ്. അവിടെ തബ്ലീഗിനായി പോയി. ജനങ്ങൾ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു. എല്ലാ സ്ത്രീകളും പുരുഷന്മാരും തബ്ലീഗ് കേൾക്കുന്നതിനായി ഒരുമിച്ചുകൂടി. രാത്രി വൈകി 2 മണിവരെ ചോദ്യോത്തരം നടന്നു. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ജമാഅത്ത് ഒരു കയ്യിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ചന്തയുടെ ഒരു വ്യവസ്ഥിതിയും ഉണ്ട്. അത് ആഗോളതലത്തിലുള്ള ഒരു വ്യവസ്ഥിതിയായി രൂപം പ്രാപിച്ചിരിക്കുന്നു. കാലത്തിന്റെ ഖലീഫയുടെ കീഴിൽ ജമാഅത്തിന് ഒരു ബൈത്തുൽ മാലുണ്ട്. ഈ ബൈത്തുൽ മാലിലേക്കാണ് ചന്തകൾ പോകുന്നത്. അതിൽ നിന്നാണ് ചിലവഴിക്കുകയും ചെയ്യുന്നത്. പറയുന്നു, രാവിലെ നമസ്കാരത്തിന് ശേഷം ഒരു സഹോദരൻ സക്കരിയ്യ സാഹിബ് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കുറച്ചു കാലം മുമ്പ് ഒരു സ്വപ്നം കണ്ടിരുന്നു. ഞാൻ ചന്ത നൽകുകയാണ്. അപ്പോൾ ഒരു ശബ്ദം വന്നു, ചന്ത ബൈത്തുൽമാലുള്ള ഒരു ഇസ്ലാമിക ഗ്രൂപ്പിന് നൽകുക. ഞാൻ ദീർഘകാലമായി ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക ഗ്രൂപ്പിന് അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ രാത്രിയിൽ മുറബി സാഹിബ് ജമാഅത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആ വാക്കുകളുടെ സ്വപ്നത്തിൽ കേട്ട വാക്കുകളുടെ വ്യാഖ്യാനം ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ആ സമയത്ത് 10,000 ഫ്രാങ്ക് സിഫ നൽകി. ഞങ്ങളുടെ പക്കൽ റസീദ് ബുക്ക് ഉണ്ടായിരുന്നു. പറഞ്ഞു, ഞങ്ങൾ റസീദ് ബുക്കിൽ നിന്ന് റസീദ് മുറിച്ചു നൽകി. ജനങ്ങൾ ഈ സ്വപ്നത്തെ കുറിച്ച് കേട്ടപ്പോൾ ചന്തക്കൊരു റസീദ് ബുക്ക് ഉണ്ട് എന്ന് കണ്ടപ്പോൾ അതിൽ എല്ലാ റെക്കോർഡുകളും ഉണ്ടായിരിക്കും. അവരിൽ വലിയ സ്വാധീനമുണ്ടായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതിനുശേഷം ഈ ഗ്രാമത്തിൽ 282 ആളുകൾ ബൈഅത്ത് ചെയ്തു. ഇപ്പോൾ ഇവർ എല്ലാവരും ജമാഅത്തിന്റെ ചന്ത വ്യവസ്ഥിതിയിൽ അംഗങ്ങളാണ്. ഗോട്ടിമാല സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യമാണ്. അവിടെ ഫ്ലയർ വിതരണം ചെയ്തുകൊണ്ടിരിക്കെ ഒരു യുവാവ് യൂസുഫുമായി ബന്ധപ്പെടാൻ സാധിച്ചു. അദ്ദേഹം മിഷൻ ഹൌസിൽ വരികയും അഹമ്മദിയത്ത് സ്വീകരിക്കുകയും ചെയ്തു. ഇദ്ദേഹം കുറച്ചു കാലം മുമ്പാണ് ഇസ്ലാം സ്വീകരിച്ചത്. പറയുന്നു, അനഹമ്മദി പള്ളികളിൽ പോയി ഹൃദയത്തിൽ ഒരു സമാധാനവും ലഭിച്ചില്ല. ആളുകൾ പരസ്പരം അസൂയയും വിദ്വേഷവും ഉള്ളവരാണ്. ഒരിക്കൽ ഞാൻ ദുആ ചെയ്തുകൊണ്ട് ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ ഒരു മഹാത്മാവിനെ കണ്ടു. അദ്ദേഹം വളരെ വലിയ ആത്മീയ രൂപത്തിന് ഉടമയായിരുന്നു. ഒരു വഴിയുണ്ട്, അതിൽ പൂർണമായും ചാരമാണ്. ആ മഹാത്മാവ് എന്റെ മുന്നിൽ നടന്നു പോകുന്നു. എന്നിട്ട് തന്റെ പിന്നാലെ നടക്കാൻ ആംഗ്യം കാണിക്കുന്നു. ആ മഹാത്മാവ് നടക്കുന്നത് കൊണ്ട് ചാരം നിറഞ്ഞ വഴി വൃത്തിയുള്ളതായി മാറുന്നു. പറയുന്നു, സ്വപ്നത്തിൽ നിന്ന് ഈ കാര്യം മാത്രം മനസ്സിലാകുന്നു. ഈ പാഠം നാളെ വരെ ഓർമ്മിച്ചു വെക്കുക. അടുത്ത ദിവസം നിങ്ങൾ ഇസ്ലാം അഹമ്മദിയത്തിന്റെ സന്ദേശം ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായി കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം ഇതാണ്, ഇത് തന്നെയാണെന്ന് ഹൃദയത്തിൽ തോന്നി. ഇപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഹസ്രത്ത് അക്ദസ് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മഹാത്മാവാണ് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ വഴി കാണിച്ചു കൊണ്ടിരുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ കാര്യം അദ്ദേഹത്തിന്റെ ഈമാനിൽ കൂടുതൽ വർദ്ധനവിന് കാരണമായി. ഫ്രാൻസിലെ അമീർ സാഹിബ് എഴുതുന്നു, ഒരു നവ അഹമ്മദി സുഹൃത്ത് കമാൽ സാഹിബ് പറയുന്നു, അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി ഒരു പേരിന് മാത്രമുള്ള മുസ്ലിങ്ങളായിരുന്നു. പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് വിശുദ്ധ ഖുർആന് നൽകിയിരുന്ന വ്യാഖ്യാനങ്ങളിൽ തൃപ്തനായിരുന്നില്ല. ഞാൻ രണ്ട് വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ ജീവിതം കഴിച്ചുകൂട്ടുകയായിരുന്നു. ഒരു ഭാഗത്ത് എന്റെ ഈമാൻ നിലനിൽക്കുന്ന കാര്യം, മറുഭാഗത്ത് ചില കാര്യങ്ങൾ എന്റെ ബുദ്ധി തള്ളിപ്പറഞ്ഞിരുന്നു, തെളിവ് ചോദിച്ചുകൊണ്ടിരുന്നു. അതുതന്നെ വിസ്മയകരമായ ഒരവസ്ഥയായിരുന്നു. എന്നാൽ അവിചാരിതമായി എന്റെ അന്ധകാരനിബിഡമായ ആത്മീയ ജീവിതത്തിൽ ഒരു വിളക്ക് പ്രത്യക്ഷപ്പെട്ടു. അത് എന്നെ ജഹാലത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പ്രകാശത്തിലേക്ക് പുതിയ മാർഗം കാണിച്ചു തന്നു. പറയുന്നു, ഞാൻ ഒരിക്കൽ തന്റെ സഹോദരി ഭർത്താവുമായി ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞു. എന്നോട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ തഫ്സീർ വായിക്കാനായി പറഞ്ഞു. ഞാൻ തഫ്സീർ വായിച്ചപ്പോൾ അത്ഭുത പരതന്ത്രനായി. ഇത്ര സാധാരണമായ എന്നാൽ വ്യക്തമായ തഫ്സീർ 1400 വർഷമായി മറ്റാർക്കും എന്തുകൊണ്ട് എഴുതാൻ കഴിഞ്ഞില്ല. ഇതിനുശേഷം എന്റെ സഹോദരി ഭർത്താവ് എനിക്ക് MTA കുറിച്ച് പറഞ്ഞു തന്നു. ഇന്റർനെറ്റിന്റെ ലിങ്ക് നൽകി. അതിലൂടെ ഞാൻ ഹസ്രത്ത് അക്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചു, ഒരുപാട് പരിപാടികൾ കണ്ടു. ഞാൻ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തവർ മുഖ്ലിസും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നവരുമായി കണ്ടു. എനിക്ക് എന്റെ കയ്യിൽ ഒരു നിധി വന്നു ചേർന്നതുപോലെ തോന്നി. എന്റെ ആത്മാവിന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. എന്റെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടു. യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കി. അങ്ങനെ ബൈഅത്ത് ചെയ്തു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജമാഅത്ത് മുഖേന ഇസ്ലാമിന്റെ സന്ദേശം എത്തുമ്പോൾ അത് സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ്. അത് സത്പ്രകൃതക്കാർ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഫ്രാൻസിലെ സംഭവമാണ് കേൾപ്പിച്ചത്. ജനങ്ങളെ പ്രകാരമാണ് സ്വീകരിക്കുന്നത് എന്നതിന്. ഒരു സംഭവം സൗത്ത് അമേരിക്കയിൽ നിന്നുണ്ട്. ഗോട്ടിമാലയിലെ മുബല്ലിഗ് ഇൻചാർജ് സാഹിബ് എഴുതുന്നു, ലീഫ്ലെറ്റ് വിതരണം ചെയ്തതിന്റെ ഫലമായി 91 ആളുകൾക്ക് അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. അഹമ്മദിയത്ത് സ്വീകരിച്ചവരിൽ ഒരാൾ പാതിരിയാണ്. അദ്ദേഹം 33 വർഷം കത്തോലിക് ചർച്ചുമായും 5 വർഷം പ്രൊട്ടസ്റ്റന്റ് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ മറ്റൊരു സാഹിബുണ്ട്, അദ്ദേഹം തന്റെ മുനിസിപ്പാലിറ്റിയിൽ ജഡ്ജിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ടബോംഗോ സാഹിബ് എന്നാണ് പേര്. കാനഡ ജാമിയയിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ ഒരു മാസം അവിടെ അയച്ചിരുന്നു. അവർ ഗോട്ടിമാലയിൽ ഏകദേശം 100,000-ൽ ലീഫ്ലെറ്റ് വിതരണം ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ പോയി. ഈ ജഡ്ജിക്കും ഒരു ഫോൾഡർ ലഭിച്ചു. അങ്ങനെ അദ്ദേഹം മിഷൻ ഹൌസിൽ വന്നു. 2-3 മണിക്കൂർ ഇദ്ദേഹം മിഷണറി ഇൻചാർജുമായി ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു. ഇദ്ദേഹം അറിവ് കരസ്ഥമാക്കി, വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. 2-3 ഫോൾഡറുകൾ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. പറയുന്നു, ഇത് ഞാൻ എന്റെ പ്രദേശത്ത് വിതരണം ചെയ്യും. പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം തന്റെ പ്രദേശത്ത് നിന്ന് 7 അംഗങ്ങളുമായുള്ള ഒരു സംഘവുമായി വന്നു. ഏകദേശം 10 ദിവസം മിഷൻ ഹൌസിൽ താമസിച്ചു. ഇസ്ലാമും ക്രിസ്തുമതവുമായുള്ള താരതമ്യം, ത്രിത്വം, പാപപരിഹാര സിദ്ധാന്തം എല്ലാം ചർച്ചയിൽ വന്നു. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ മനോഹാരിതയും മഹത്വവും പറഞ്ഞുകൊടുത്തുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ടബോംഗോ സാഹിബും അദ്ദേഹത്തിന്റെ ഭാര്യയും ബൈഅത്ത് ഫോറം പൂരിപ്പിച്ച് ബൈഅത്ത് ചെയ്തു. പിന്നീട് തങ്ങളുടെ പ്രദേശത്ത് തിരിച്ചുപോയി ഇസ്ലാം അഹമ്മദിയത്തിന്റെ തബ്ലീഗ് ആരംഭിച്ചു. അദ്ദേഹം തന്റെ പ്രദേശത്ത് തബ്ലീഗി പരിപാടിയും നടത്തി. ജൂലൈ മാസത്തിൽ പറയുന്നു, ഞാൻ അവിടെ എത്തിയപ്പോൾ സ്കൂളിന്റെ ഹാളിൽ ഒരു മീറ്റിംഗിനുള്ള സംവിധാനം ഒരുക്കി. സമീപപ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലെ ജനങ്ങളെ ക്ഷണിച്ചിരുന്നു. അവിടെ വളരെ വിശാലമായ നിലയിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ വിരിച്ചു. അഹമ്മദിയത്തിന്റെ തബ്ലീഗ് നടന്നു. ഗോട്ടിമാലയിലെ അഹമ്മദികൾ തങ്ങൾ അഹമ്മദിയത്ത് സ്വീകരിച്ച സംഭവങ്ങൾ കേൾപ്പിച്ചു. ചോദ്യോത്തര സദസ് നടന്നു. പറയുന്നു, ഈ സദസ് 7 മണിക്കൂർ നീണ്ടു നിന്നു. സദസ് സമാപിക്കുന്നതിന് മുമ്പ് എല്ലാ പങ്കെടുത്തവരും ഇസ്ലാം സ്വീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. അവരുടെ എണ്ണം 89 ആയിരുന്നു. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടും. ഇവിടെ യൂറോപ്പിൽ സ്വിറ്റ്സർലൻഡിൽ നിന്നാണെന്ന് തോന്നുന്നു, ഒരു സഹോദരൻ എഴുതി, നിങ്ങളുടെ ഫ്ലയർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പ്രവർത്തിക്കുന്നത് ശിശിരകാലത്തെ വസന്തത്തിൽ പരിവർത്തിപ്പിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കൽ തീർച്ചയായും വസന്തം വരിക തന്നെ ചെയ്യും. ഇതാണ് അന്യരുടെ അഭിപ്രായം. അതുപോലെ സ്വിസ്കാരനായ ഒരാൾ പറയുന്നു, എന്റെ ലെറ്റർ ബോക്സിലിട്ട ലീഫ്ലെറ്റിന്റെ വിഷയവും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് ആശംസകൾ അറിയിക്കുന്നു. ഒരു ദീർഘകാലമായി എന്റെ ആഗ്രഹമായിരുന്നു മുസ്ലിങ്ങളിലും ഇപ്രകാരം സമാധാനത്തിനായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു തന്നു. സ്വിറ്റ്സർലൻഡിലെ മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, സൂറിച്ചിൽ ഒരു ചർച്ചിൽ ജേക്കബ് സാഹിബ് ഉണ്ട്. ജമാഅത്തിന്റെ സേവനങ്ങളെ വളരെയധികം അംഗീകരിക്കുന്ന ആളാണ്. ജമാഅത്തിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഈ ചർച്ച് ജമാഅത്തിന്റെ മോട്ടോ എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്നത് ഏറ്റെടുത്തിരിക്കുന്നു. ഒരാഴ്ച, അതായത് 2015 33-ാമത്തെ ആഴ്ച, ഇതുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനായി അവർ പ്രസിദ്ധീകരിച്ച ഇൻഫർമേഷൻ ലീഫ്ലെറ്റിൽ ഇവർ വളരെ നല്ല രീതിയിൽ അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. എഴുതിയിരിക്കുന്നു, അഹമ്മദിയ ജമാഅത്തിന് രണ്ട് അടിസ്ഥാന ആശയങ്ങളുണ്ട്. ഒന്ന്, എല്ലാവരോടും സ്നേഹന്മാരോടുമില്ല വെറുപ്പ് എന്ന വാക്യം. രണ്ടാമത്തെ വാക്യം, മതത്തിൽ ഒരു നിർബന്ധവുമില്ല എന്ന വാക്യം. അഹമ്മദിയ ജമാഅത്തിന്റെ ഈ രണ്ട് ആശയങ്ങളും ചരിക്കുന്നതിലൂടെ സമാധാനം സ്ഥാപിതമാകും. സ്വിറ്റ്സർലൻഡിൽ ഇസ്ലാമിനെതിരിൽ പലതും പറയപ്പെടുന്നു. അവിടെയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജനങ്ങളെ അള്ളാഹു സ്വയം എഴുന്നേൽപ്പിച്ചു നിർത്തുന്നു. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് നന്ദി അന്യർ ഏതുവിധത്തിലാണ് പ്രകടിപ്പിക്കുന്നത്? കോംഗോ കിൻഷാസയിൽ നിന്ന് മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, നമ്മുടെ റേഡിയോ പരിപാടികൾ കേട്ട് ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒരു പാതിരി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ തബ്ലീഗിന്റെ രീതി കൊണ്ടും ഇസ്ലാമിക അധ്യാപനങ്ങൾ കൊണ്ടും വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിൽ പ്രവേശിക്കും എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏറ്റവും ആദ്യം എന്റെ കുട്ടിയെ ഇസ്ലാം അഹമ്മദിയത്തിൽ ചേർക്കും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മകൻ പ്രാദേശിക ജമാഅത്തിൽ ബൈഅത്ത് ചെയ്ത് ഇസ്ലാം അഹമ്മദിയത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ബന്ധോനോ കോങ്കോയിൽ നിന്ന് ഒരു മുറബി എഴുതുന്നു. റേഡിയോ ബന്ധോനോ FM ഡയറക്ടർ അഹമ്മദിയ ജമാഅത്തിന്റെ റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ റേഡിയോയിൽ ക്രിസ്തീയ പാതിരിമാരും തബ്ലീഗ് ചെയ്യുന്നു. എന്നാൽ അഹമ്മദിയ ജമാഅത്തിന്റെ തബ്ലീഗ് ചെയ്യുന്ന രീതി തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങളുടെ പരിപാടികളിൽ ആരുടെ പേരും ചലിവാരി അറിയാറില്ല. നിങ്ങൾ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ മനോഹാരിതയെക്കുറിച്ച് സംസാരിക്കുന്നു. മനുഷ്യൻ സമൂഹത്തിന്റെ പ്രയോജനപ്രദമായ ഭാഗമായി തീരുന്നതിന് വേണ്ടിയുള്ള അധ്യാപനങ്ങൾ നൽകുന്നു. നൈജീരിയനയിലെ ഒരു അധ്യാപകൻ മുസ്ലിമാണ് പറയുന്നു, നിങ്ങളുടെ മുഴുവൻ ജമാഅത്തും സമാധാനത്തിലുള്ള മുസ്ലിങ്ങളുടെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബാക്കളുമായി നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. അള്ളാഹു നിങ്ങളുടെ ഖലീഫയുടെ ദുആകൾ ഇസ്ലാമിനായി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ ബനീലിൽ നിന്ന് നമ്മുടെ മുറബി എഴുതുന്നു, ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ അവസരത്തിൽ അവിടെ കിങ് ഓഫ് ദോസോയും അവിടെ വന്നിരുന്നു. പറയുന്നു, ഞാൻ എല്ലാവരോടും പറയുന്നു, നിങ്ങൾ അഹമ്മദികളായി തീരുക. ഇവരാണ് സത്യവാന്മാരായ ആളുകൾ. അവിടുത്തെ പ്രാദേശിക ഭാഷയായ ഓനു ഭാഷയിലെ ഒരു കവി ഈ അവസരത്തിൽ ഏതാനും കവിതാശകലങ്ങളും കേൾപ്പിച്ചു. അതിന്റെ ആശയം ഇതായിരുന്നു, മനുഷ്യൻ നട്ട ചെടിക്ക് വെള്ളം ലഭിച്ചില്ല എങ്കിൽ വാടിപ്പോകും. എന്നാൽ അള്ളാഹു നട്ട ചെടിക്ക് ഇതിന്റെ ആവശ്യമില്ല. അഹമ്മദിയത്ത് അള്ളാഹു നട്ട ചെടിയാണ്. ഈ പള്ളിയുടെ നിർമ്മാണം അതിനുള്ള വ്യക്തമായ തെളിവാണ്. എന്റെ വീട് ഈ പള്ളിയുടെ സമീപത്താണ്. അപ്പോൾ പിന്നെ ആരാധനക്കായി ഞാൻ എന്തിന് ദൂരെയുള്ള ചർച്ചിൽ പോകണം? എന്തുകൊണ്ട് മസ്ജിദിൽ പോയിക്കൂടാ? ഈ ചെടി ഇസ്ലാമിന്റെ ചെടിയാണ്, അള്ളാഹു നട്ട ചെടിയാണ്. ഈ കാലഘട്ടത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമനുസരിച്ച് ഇതിന്റെ ജലസേചനത്തിനായി അവൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കി അങ്ങയുടെ അനുഗ്രഹത്തിന്റെ ഫലമായി അള്ളാഹു ഇതിന് വെള്ളത്തിനുള്ള സംവിധാനം ഒരുക്കും. ആത്മീയമായ നിലയിൽ ആവശ്യമായ ജലം അതും അള്ളാഹു തന്റെ വാഗ്ദാനം അനുസരിച്ച് പൂർത്തിയാക്കി ഭാവിയിലും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹു തആല. എല്ലായ്പ്പോഴും ഈ ചെടി പച്ചളിപ്പുള്ളതായി മാറും ഇൻഷാ അല്ലാഹു തആല. ലോകത്തെ അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് ചരിപ്പിക്കുന്നതിനായി, സ്നേഹവും സമാധാനവും വ്യാപിക്കുന്നതിനായി ചില സംഭവങ്ങൾ ഞാൻ കേൾപ്പിച്ചു. മുന്നിൽ വരുന്ന നമ്മുടെ ഈമാനെ ഫലപ്പെടുത്തുന്ന ആയിരക്കണക്കിന് സംഭവങ്ങളിൽ ചിലതാണിത്. എപ്രകാരമാണ് അള്ളാഹു ജനങ്ങളുടെ ഹൃദയം തുറക്കുന്നത്? എപ്രകാരമാണ് ജനങ്ങളുടെ വായിൽ നിന്ന് നമുക്കായി വാക്കുകൾ പുറത്തു കൊണ്ടുവരുന്നത്? ഒരാൾ ആഫ്രിക്കക്കാരനാണ് എങ്കിൽ ഒരാൾ യൂറോപ്യനാണ്, ഒരാൾ സൗത്ത് ആഫ്രിക്കക്കാരനാണ്. എന്നാൽ സ്വാധീനം എല്ലാവരിലും ഒരേപോലെയാണ്. അതുകൊണ്ട് മുഴുവൻ ലോകത്തിനുമുള്ള അധ്യാപനം ഒന്നു മാത്രമാണ്, അത് ഇസ്ലാമിക അധ്യാപനമാണ്. എല്ലാ നീതി ഇഷ്ടപ്പെടുന്ന ആളും അവർ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഈ കാര്യം പറയാൻ നിർബന്ധിതരാണ്. ലോകത്ത് സമാധാനത്തിനുള്ള ജാമ്യം ഇസ്ലാം മാത്രമാണ്. ഒരൊറ്റ നീതി ഇഷ്ടപ്പെടുന്ന വ്യക്തിയും സ്വാർത്ഥ താല്പര്യക്കാരായ മുസ്ലിം നേതാക്കന്മാരുടെയും സ്വാർത്ഥരായ കുഴപ്പക്കാരുടെയും പ്രവർത്തനങ്ങൾ ഇസ്ലാമിക അധ്യാപനങ്ങളായി മനസ്സിലാക്കുകയില്ല. അതിൽ നീതിയില്ല എന്നവർ പറയും. ഇസ്ലാമിക ശത്രുശക്തികൾ എത്ര തന്നെ ഇസ്ലാമിനെതിരിൽ നെഗറ്റീവായ പ്രോപ്പഗണ്ടകൾ നടത്തിയാലും ഇസ്ലാം തന്നെയാണ് ലോകത്തിന് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗം കാണിക്കുക, സമാധാനവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തിന് ഇത് അംഗീകരിക്കേണ്ടതായി വരും. അതായത് ഇസ്ലാം മാത്രമാണ് ലോകത്തിന്റെ സമാധാനത്തിനും ശാന്തിക്കുമുള്ള ജാമ്യം. നാം ഈ വിജയത്തിൽ ഭാഗവാക്കാകുന്നതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വർദ്ധിച്ച തോതിൽ കാണുന്നവരായി തീരട്ടെ. തങ്ങളുടെ കർമ്മങ്ങളെ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് വാർത്തെടുക്കുന്നവരായി തീരട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദു വനസ്തഈനു വനസ്തഗ്ഫിറു ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.